الحمد لله العزيز الحميد الذي شرع لنا الصلاة والصيام والحج والعيد، وأشهد أن لا إله إلا الله وحده لا شريك له براءة من الشرك والتنديد، وأشهد أن نبينا محمدا عبده ورسوله المبعوث بالوعد والوعيد، صلى الله عليه وعلى آله وأصحابه جنود الإسلام والتوحيد، وعلى من تبعهم بالعمل الصالح والقول السديد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدى هدى محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودنا عليه അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഈദുൽ അൽഹ ആഘോഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നത്, എന്താണ് ഈ ആഘോഷത്തിന്റെ അർത്ഥം? നമുക്കറിയാം, വർഷത്തിൽ രണ്ടേ രണ്ട് ഈദുകളാണ്, ആഘോഷങ്ങളാണ് ഒരു മുസ്ലിമിന് ഉള്ളത്, വേറെ ഒരു ആഘോഷവും നമുക്കില്ല. ഈ രണ്ട് ആഘോഷങ്ങളെക്കുറിച്ചും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇത് രണ്ടും നമ്മൾ ആഘോഷിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്, പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ടാണ്. അതെന്താണ്? നമുക്കറിയാം, ഒന്നാമത്തെ ഈദ് ഈദുൽ ഫിത്ർ നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞതിനു ശേഷമാണ്. റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്തായ പ്രതിഫലം അത് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആ ഈദ് നമ്മൾ ആഘോഷിക്കുന്നത്. റമദാനിലെ നോമ്പിന്റെ പ്രതിഫലം എന്താണ്? ഈമാനോടെയും ഇഹ്തിസാബോടെയും ആ മാസം നോമ്പ് അനുഷ്ഠിച്ചാൽ അതിനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു തആല പൊറുക്കും. അതുപോലെ ഹജ്ജ് പെരുന്നാൾ ഈദുൽ അദ്ഹ, ഈ പെരുന്നാളിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസം ആശ്ര ദുൽഹിജ്ജ അള്ളാഹുവിന് അമലുകൾ ഏറ്റവും അധികം ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്ത ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ആ നോമ്പ് കൊണ്ട് പുറത്തു കിട്ടുമെന്ന്. ഹജ്ജ് ചെയ്തവരാണെങ്കിൽ അവർക്ക് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപങ്ങളിൽ നിന്ന് മുക്തനായി മടങ്ങിവരും. ഇങ്ങനെ പാപം പൊറുക്കപ്പെടുക എന്നുള്ള വലിയ സൗഭാഗ്യമാണ് രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും രണ്ട് ഈദ് ദിവസങ്ങളിലും നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, നരകത്തിലേക്ക് പോകാനുള്ള കാരണമാണ് മഅസിയത്തുകൾ, പാപങ്ങൾ, അത് പുറത്തു കിട്ടിയാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഔദിഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവൻ വിജയിച്ചിരിക്കുന്നു. ഒമൽ ഹയാത്തു ദുനിയ, അതിനു മുമ്പുള്ള ഈ ഭൗതിക ജീവിതം, അതിൽ നമ്മൾ വിജയമായി കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ആഘോഷമായി കാണുന്ന കാര്യങ്ങൾ, ഇല്ലാ മതാഉൽ ഗുറൂർ, ഒരു വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. യഥാർത്ഥ വിജയത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടുന്ന വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല ഈ ഭൗതിക ജീവിതം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈദിന്റെ ദിവസം ഒന്നാമത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ആഘോഷിക്കുന്നത് മഗ്ഫിറത്താണ്, നമ്മൾ ആഘോഷിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമായ മഗ്ഫിറത്ത്, നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരിക എന്ന കാര്യമാണ്. അതുപോലെ ഈ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈദുൽ അദ്ഹയുടെ അടിസ്ഥാനം ഹജ്ജാണ്. ഹജ്ജിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. ഹജ്ജിന്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്താണ്? അള്ളാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് കഅബ ഉണ്ടാക്കുന്ന സമയത്ത് അതിനു മുമ്പായി കഅബയുടെ സ്ഥാനം നിർണയിച്ചുകൊണ്ട് നൽകിയ കൽപ്പന, ഇബ്രാഹിമിന് ആ പവിത്ര ഭവനത്തിന്റെ കഅബയുടെ സ്ഥാനം നാം നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം, എന്നിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കാൻ വേണ്ടി, തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരു മസ്ജിദ്, ഒരു ഭവനം ഇവിടെ ഉയർത്തുക എന്നാണ് അള്ളാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത കൽപ്പന. അപ്പോൾ തൗഹീദാണ് ഹജ്ജിന്റെ റൂഹ്, അതാണ് ഈദുൽ അദ്ഹയുടെ റൂഹ്. അതില്ലാത്തവന്റെ ഈദിന് ജീവനില്ല. അതില്ലാത്തവൻ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹക്കുകൾ, അള്ളാഹുവിന് നൽകണം എന്നവൻ പഠിപ്പിച്ച ഹക്കുകൾ, അതവന് മാത്രം നൽകുക. ദുആ, ഇസ്തിഗാസ, നേർച്ച, ബലി, ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുക. മറ്റു വല്ലവരെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ ആരാധിച്ച് ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനം മറ്റൊരാൾക്ക് വകവച്ചു കൊടുത്ത് ഒരാൾ ജീവിച്ചു മരിച്ചാൽ എന്താണ് സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, ആരാണോ അള്ളാഹുവിന് പുറമെ മറ്റു വല്ലവരെയും പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയത്, ദഖല നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുപോലെ മറ്റേ ഹദീസിൽ കാണാം, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ മഹത്, ഈ അതിഗുരുതരമായ പാപം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വന്നുകൂടാ. അതിന് ചെറുതും വലുതുമായ രൂപങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ പേരിൽ സത്യം ചെയ്യുക, അവർക്ക് വേണ്ടി ബലിയറക്കുക, ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ശിർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വിശ്വാസികളായ സഹോദരങ്ങളിൽ ഉണ്ടായിക്കൂടാ. അത് കാണുന്ന സമയത്ത് തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല പറഞ്ഞതുപോലെ, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ശത്രുക്കൾ പലതരക്കാരായിരുന്നു. അവരിൽ നക്ഷത്രങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈസാ അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന നസ്രാണികളുണ്ട് ഏതാനും ചില വ്യക്തികൾ, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആരാധിക്കുന്ന മുശ്രിക്കുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെല്ലാവരോടും ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. ഇബ്രാഹിമെ ആരാധിക്കുന്നവർ എന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ വിശ്വാസികൾ, അതുപോലെ ലാത്തെയും ഉസ്സയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശത്രുക്കൾ എന്ന നിലപാടായിരുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഇവരെല്ലാവരെയും ഒന്നായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളാണ്, സ്വാഹ്യങ്ങളാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ, ഇസ്തിഗാസ നടത്തിക്കൂടാ, അത് ശിർക്കാണ്. ഇതാണ് ഈദിന്റെ ഒന്നാമത്തെ സന്ദേശം. തൗഹീദാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഒരു മുസ്ലിമിന്റെ റൂഹ്. അതില്ലാത്തവൻ അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മുടെ ദീനിന്റെ അടിത്തറ നമുക്കറിയാം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കലിമ, രണ്ടാമത്തെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഈമാൻ പൂർത്തിയാകാനുള്ള രണ്ടാമത്തെ നെടും തൂൺ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമയാൽ. ഇതും കലിമത്തു തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്താണ്, അവിടുത്തെ ശരീഅത്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മാർഗം. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിൽ പിന്തുടരുക എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഇബാദത്തായി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം സുന്നത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സൊല്ലു കമ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്ന പോലെ നിങ്ങൾ നമസ്കരിക്കുക. ഹജ്ജിന് ചിലപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, എന്റെ അടുത്തുനിന്ന് നിങ്ങൾ മനാസിക്ക്, നിങ്ങളുടെ ഹജ്ജിന്റെ രീതി പഠിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ, ഒമാ ആതാകും റസൂലു ഫഖുദൂഹു, അവിടുന്ന് പഠിപ്പിച്ചത് അത് നിങ്ങൾ അതുപോലെ സ്വീകരിക്കുക. ഒമാ നഹയ്തുകും അൻഹു ഫൻതഹു, അദ്ദേഹം വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണ് അല്ലാഹു തആലയുടെ കൽപ്പന. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമ്മൾ ചെയ്തുകൂടാ, അത് ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. നമ്മുടെ ഉദ്ദേശം എത്ര നല്ലതായാലും, നമ്മുടെ നിയ്യത്ത് എത്ര മഹത്തായതായാലും, അള്ളാഹു അത് സ്വീകരിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്, ആരാണോ ഒരു കർമ്മം ചെയ്യുന്നത് അത് നാം കൽപ്പിച്ചിട്ടില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഫഹുവ റദ്ദുൻ, ആ അമൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അത് തിരസ്കരിക്കപ്പെടും, തള്ളപ്പെടും, അള്ളാഹു സ്വീകരിക്കുകയില്ല. എത്ര വലിയ അമലാണെങ്കിലും നമുക്കറിയാം, ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കിയാൽ അവരുടെ ജനനം മുതൽ മരണം വരെ നമസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും ഇങ്ങനെ എന്തൊക്കെ അമലുകളുണ്ടോ, വിവാഹം, മരണം, ഇങ്ങനെ ഒരു വിശ്വാസി മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരുടെ ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ ബിദ്അത്ത് കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുമിച്ചുകൂടി എല്ലാവരും കൂടി ഇന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി മരിച്ചയാളുടെ റൂഹിന് വേണ്ടി അത് ഹജ്ജ് ചെയ്യുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അത് നസാറാക്കൾ ഈസാ അലൈഹി സ്വലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ, അതിനേക്കാൾ ഒരു വേള കടുത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ഹക്കുകൾ അദ്ദേഹത്തിന് വകവച്ചു കൊടുത്തുകൊണ്ടും ആഘോഷിക്കുന്നത് നമ്മൾ കാണും. ഇതെല്ലാം ബിദഅത്തുകളാണ്. ഇങ്ങനെ എന്തൊക്കെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത് ഈ ദീനിൽ കടന്നുകൂടിയിട്ടുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക. അത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, അത് നമ്മുടെ ശഹാദത്തിന് എതിരാണ്. മൂന്നാമതായി എനിക്ക് നിങ്ങൾ ഉണർത്താനുള്ളത്, എന്നെയും നിങ്ങളെയും ഉണർത്താനുള്ളത്, എല്ലാ വിധത്തിലുള്ള മഅസിയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക, തിരുത്തുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമുണ്ട്. അല്ലാഹു തആല നമ്മെ താക്കീത് ചെയ്തിട്ടുള്ള നരകം, അതിന്റെ മുമ്പിലൂടെ കടന്നു പോകാനുള്ളവരാണ് നമ്മൾ. നിങ്ങളെല്ലാവരും നരകത്തിന് മുന്നിൽ സന്നിഹിതരാവുക തന്നെ ചെയ്യും. നിങ്ങൾ ആരുമില്ല അവിടെ കടന്നു വരാത്തതായി, സുറാത്തിന് മുകളിലൂടെ നടന്നു പോകാത്തതായി. തുമ്മനുനജ്ജില്ലദീന തഖവു, അവിടെ നിന്ന് തഖവയോടെ ജീവിച്ചവരെ മാത്രം നാം രക്ഷിക്കും. അക്രമികളായ ആളുകളെ ആ നരകത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. ദുൽമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുൽമ് നമ്മൾ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന മാസിയത്തുകളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഭാഗവും നമ്മുടെ സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന അക്രമമാണ്. നമ്മൾ സ്വന്തത്തെ നരകത്തിലേക്ക്, തീയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അതെന്താവട്ടെ, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക. പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു തആല എത്ര വലിയ തെറ്റും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നിരാശരാകരുത്. പക്ഷേ ചെറിയ പാപങ്ങൾക്ക് പോലും അവൻ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വഞ്ചിതരായി പോവുകയും ചെയ്യരുത്. തൗബ നീട്ടിവെച്ച് വഞ്ചിതരാകരുത്. സൗഫ എന്ന വാക്ക്, നാളെ എന്ന വാക്ക് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് മിൻ ജുനൂദി ഇബ്ലീസ്, ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈനികനാണ് സൗഫ എന്നുള്ള വാക്ക്. നാളെ ചെയ്യാം, നാളെ ചെയ്യാം, അടുത്ത വർഷം നന്നാവാം എന്നുള്ള വാക്ക്. നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അല്ലാഹു തആല ഹിസാബ് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഹിസാബ് നടത്തുക. വസ്നൂഹ ഖബ്ല അൻ തുസനു, നിങ്ങൾ തൂക്കി നോക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളെ അല്ലാഹു നാളെ മീസാനിൽ തൂക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം തൂക്കി നോക്കുക. ഏറ്റവും വലിയ ആ സംഗമത്തിന് വേണ്ടി, മഹ്ശറിലെ ഒരുമിച്ച് കൂടലിന് വേണ്ടി നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങുക. നമ്മുടെ അമലുകൾ നമ്മൾ നന്നാക്കുക. പാപങ്ങൾ നമ്മോട് ചെയ്യുന്ന ദുൽമാൻ, ആ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. അത് നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാവട്ടെ, അതുപോലെ തന്നെ നാവുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാവട്ടെ, മറ്റേത് അവയവം കൊണ്ടും ചെയ്യുന്ന പാപങ്ങളാവട്ടെ, ഹറാമുകളെ കുറിച്ച് മനസ്സിൽ തുടർച്ചയായി ചിന്തിക്കുന്നതാവട്ടെ, ഇങ്ങനെ എന്ത് പാപങ്ങളായാലും പാപങ്ങളുടെ മാർഗം ഇന്ന് എളുപ്പമായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നമ്മുടെ ആഖിറത്ത് നന്നാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. നാലാമതായി സഹോദരങ്ങളെ, ഈ ഈദിന്റെ ദിവസം വിശ്വാസികൾക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാക്കാനുള്ള ദിവസം കൂടിയാണ്. വിശ്വാസികൾക്കിടയിലുള്ള പരസ്പര സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈദ് എന്ന് പറയുന്നത്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഉള്ളിൽ തട്ടിയുള്ളതാവണം. നമ്മൾ പരസ്പരം കാണുമ്പോൾ കൈമാറുന്ന ആശംസകളും പ്രകടിപ്പിക്കുന്ന സ്നേഹവും ആത്മാർത്ഥമായിരിക്കണം. അതൊരു വിശ്വാസിയുടെ സിഫത്താണ്, ഒരു മുഅ്മിന്റെ സ്വഭാവമാണ്. അവൻ മറ്റു മുഅ്മിനീങ്ങളെ സ്നേഹിക്കും, അവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കും എന്നുള്ളത്. സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് സഹാബത്തിനോട് ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും അവനോട് നസീഹത്ത് പുലർത്തുക, ഓരോ വിശ്വാസിക്കും നന്മ വരണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് ഒരു വിശ്വാസി അവൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, വിശ്വാസികളുടെ സ്വഭാവം അവർ പരസ്പരം അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്നവരായിരിക്കും. തകല്ലുൽ, പരസ്പരം താഴ്മയും വിനയവും കാണിക്കുന്നവരായിരിക്കും. ഇതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവരുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅ, അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും അവരുടെ പ്രത്യേകത എന്താണ്? അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, കുഫാറിനോട്, സത്യനിഷേധികളോട് ഗൗരവത്തോടെ പെരുമാറുന്നവരാണ്. റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യമുള്ളവരാണ്. മുഅ്മിനീങ്ങളുടെ ഗുണമായി അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, സ്വഹാബത്തിന് ശേഷമുള്ള മുസ്ലിമീങ്ങളിലെ സ്വാലിഹീങ്ങളായ ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്വഭാവം, യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, റബ്ബേ ഞങ്ങൾക്കും ഈമാനിന്റെ കാര്യത്തിൽ ഞങ്ങളെ മുൻകടന്നവർക്കും നീ പുറത്തു തരണം. وَلَا تَجْعَلْ فِي قُلُوبِنَا غِلًّا لِّلَّذِينَ آمَنُوا, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സൊരു ഗില്ല്, ഒരു ചെറിയ പക, ഒരു ചെറിയ ഉദ്ദേശം, അമർഷം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. കാരുണികനാകുന്നു, കരുണ ചെയ്യുന്നവനാകുന്നു. ഇതിന്റെ ഏറ്റവും വലിയ മാതൃക സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ. അദ്ദേഹത്തിന്റെ മകളും നമ്മുടെ ഉമ്മയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അസ്-സിദ്ദീഖ ബിന്തു സിദ്ദീഖ് അൽ-മുബററത്തു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, അല്ലാഹു തആല അവരുടെ ചരിത്രത്തിന് സാക്ഷിമൊഴി നൽകിയിട്ടുള്ളതാണ്. ആകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹു തആല അവരുടെ പരിശുദ്ധിയെ വാഴ്ത്തി 10 ആയത്തുകൾ ഖുർആൻ ഇറക്കിയിട്ടുള്ളവരാണ്. ഈ മഹത്തായ ഈ വിശുദ്ധ വനിതയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു, വളരെ മോശമായ ആരോപണം. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഈ വ്യക്തിക്ക് പതിവായി ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തീരുമാനിച്ചു ഇനി കൊടുക്കുകയില്ല. അല്ലാഹു തആല അദ്ദേഹത്തെ തിരുത്തി. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കരുത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പരസ്പരം സ്നേഹിക്കണം, താഴ്മ കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറ്റവും കുറവുമില്ലാത്തവരായിരിക്കും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മുസ്ലിമുകൾ എന്നല്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരാൾ മുസ്ലിം ആയിരിക്കുന്നിടത്തോളം കാലം, ഒരാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്തോളം കാലം അവൻ നമ്മുടെ സഹോദരനാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഖസാസിനെ കുറിച്ച്, കൊലപാതകത്തിന്റെ പ്രതിക്രിയയെ കുറിച്ച് പറയുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, ഒരാൾ തന്റെ സഹോദരന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അഥവാ ഒരാൾ മറ്റൊരാളെ കൊന്നു എന്നിട്ട് അതിന് പകരം കൊടുക്കേണ്ട ആ പണം, ബ്ലഡ് മണി, ഇതിന്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അവൻ അത് എത്രയും പെട്ടെന്ന് ആ ബാധ്യത തീർക്കണം. അതുപോലെ ഈ മരണപ്പെട്ടവന്റെ കുടുംബം അത് വാങ്ങുന്ന കാര്യത്തിൽ ഈ കൊലയാളെ ബുദ്ധിമുട്ടിക്കരുത്, അവനോട് അവരും ഒരു ദയ കാണിക്കണം എന്ന് പറയുന്ന ആയത്ത്. ഇതിൽ ഈ കൊലയാളിയെയും മരിച്ചയാളുടെ ബന്ധുക്കളെയും കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, സമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, തന്റെ സഹോദരൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കൊലയാളിയും മരണപ്പെട്ട അവൻ കൊന്നുകളഞ്ഞ ആ മനുഷ്യന്റെ ബന്ധുക്കളും പരസ്പരം സഹോദരന്മാരാണ്, മുസ്ലിമായിരിക്കുന്നിടത്തോളം കാലം. ഓരോ മുസ്ലിമും തന്റെ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഈ സാഹോദര്യം നമ്മൾ പരസ്പരം നിലനിർത്തണം. അതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈദ്. ഈദ് ദിവസം നമ്മൾ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീനിൽ വിട്ടുവീഴ്ചയുണ്ട്, നമ്മുടെ ദീനിൽ വിശാലതയുണ്ട് എന്നത് കാണിക്കാനുള്ള അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിവസത്തിൽ പറയുകയുണ്ടായി, ലിയഅലമിൽ യഹൂദ് അന്ന ഫീ ദീനിനാ ഫുസ്ഹ, യഹൂദികൾ മനസ്സിലാക്കട്ടെ നമ്മുടെ ദീനിൽ ഫുസ്ഹത്തുണ്ട്, ഒരു വിശാലതയുണ്ട്, നമുക്ക് കളിക്കും വിനോദത്തിനും സന്തോഷം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവസരമുണ്ട് എന്ന കാര്യം യഹൂദികൾ മനസ്സിലാക്കട്ടെ എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുകയുണ്ടായി, ഇൽഹാറു സുറൂർ ഫിൽ അയ്യാദി മിൻ ശിആരി ദീൻ, ഈദിന്റെ ദിവസം സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ദീനിന്റെ ശിആറിൽപ്പെട്ടതാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, അൽ ഇജ്തിമാഉ അല തആമി ഫീ യൗമിൽ ഈദ് മിൻ ശിആരി ദീൻ, ഈദിന്റെ ദിവസം ഭക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, ഒരാളുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസം നമ്മൾ തമ്മിലുള്ള ബന്ധം, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ ഉപയോഗിക്കുക. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബന്ധുക്കളോടാണ്, പിന്നീട് നമ്മുടെ അയൽവാസികളോടും, തുടർന്ന് മറ്റെല്ലാ വിശ്വാസികളോടും നമ്മുടെ ബന്ധം നമ്മൾ പുതുക്കുക, നന്നാക്കുക, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ ദിവസം സ്ത്രീകളെ, സഹോദരിമാരെ പ്രത്യേകമായി ഉപദേശിക്കുമായിരുന്നു. പുരുഷന്മാരെ ഉപദേശിച്ചതിനു ശേഷം അവിടുന്ന് സ്ത്രീകളോട് സംസാരിക്കുമായിരുന്നു. അവിടുത്തെ ഈ സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്ക് അവിടുന്ന് പറയുകയുണ്ടായി, യാ മഅശറൻ നിസാഇ തസദ്ദഖ്ന ഫഇന്നീ റഅയ്തുകുന്ന അക്തറ അഹ്ലിൻ നാർ, സ്ത്രീകളെ നിങ്ങൾ സദഖ ചെയ്യുക, ഞാൻ നിങ്ങളെ നരകത്തിൽ കൂടുതലായി കണ്ടിരിക്കുന്നു, നരകാവകാശികൾ ഭൂരിപക്ഷം സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ബിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതിനെന്താണ് കാരണം? അവിടുന്ന് പറഞ്ഞു, തുഖ്ഫിർന ലഅന വതഖ്ഫിർന അശീർ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ശാപം അധികരിപ്പിക്കുന്നവരാണ്, അനാവശ്യമായി ശപിക്കുന്നവരാണ്. എല്ലാ സ്ത്രീകളും എന്നല്ല, അവരുടെ കൂട്ടത്തിൽ പ്രചരിച്ചിട്ടുള്ള തെറ്റുകളിൽ പെട്ട ഒരു കാര്യമാണിത്. തുഖ്ഫിർന ലഅന, അനാവശ്യമായി ശപിക്കും, സ്വന്തം മക്കളെ, സ്വന്തം കുടുംബത്തെ ശപിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ആ ശാപം ഫലിച്ചെന്ന് വരാം. അള്ളാഹു തആല ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിലാണ് പറയുന്നതെങ്കിൽ, നീ നശിച്ചു പോട്ടെ എന്ന് സ്വന്തം മകനോട് മകളോട് പറഞ്ഞതെങ്കിൽ അതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു റസൂൽ വിലക്കിയിട്ടുള്ളതാണ്, നിങ്ങളുടെ സ്വന്തം നസ്സിനെതിരെ, സമ്പത്തിനെതിരെ, മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മക്കൾക്കെതിരെ അല്ലെങ്കിൽ മക്കൾക്ക് അനുകൂലമായി മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളാത്ത ദുആയാണ് എന്ന് ഹദീസിൽ കാണാം. രണ്ടാമത്തെ ദോഷം, രണ്ടാമത്തെ കാരണം എന്താണ്? വതഖ്ഫിർന അശീർ, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. ഭർത്താവാണ് ഭക്ഷണം കൊടുക്കുന്നത്, അവനാണ് എല്ലാ തരത്തിലുള്ള ഇഹ്സാനും ആ സ്ത്രീക്ക് നൽകുന്നത്. അർ-റിജാലു ഖവ്വാമൂന അല നിസാഇ, പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷകരാണ്, എല്ലാ അർത്ഥത്തിലും സംരക്ഷകരാണ്. എന്നിട്ട് ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഈ ഇഹ്സാൻ, ഭർത്താവ് ജീവിതത്തിൽ മുഴുവൻ കാണിച്ചിട്ടുള്ള ഈ നന്മ, അത് നിസ്സാരമായ ഒരു തെറ്റിന്റെ പേരിൽ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്, ഇത് വലിയ ഗൗരവമുള്ള വൻഭാഗങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നരകത്തിൽ സ്ത്രീകൾ ഭൂരിപക്ഷമായത്, കൂടുതലായത് എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സുൻഫാനി മിൻ ഉമ്മതി ലം അർഹുമാ, സുൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അർഹുമാ, നരകാവകാശികളിൽപ്പെട്ട രണ്ട് വിഭാഗം അവരെ ഞാൻ കണ്ടിട്ടില്ല, അഥവാ ഇക്കാലത്ത് അവരില്ല, ഇനി ഭാവിയിൽ വരാനുള്ളവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ ചാട്ടവാർ കൊണ്ട് നടത്തുന്നവരാണ് യദ്രിബു നബി ഹന്നാസ്, ജനങ്ങളെ അടിക്കാൻ വേണ്ടി, അഥവാ ആളുകൾ അനാവശ്യമായി ഉപദ്രവിക്കുന്ന ആളുകൾ. രണ്ടാമത് പറഞ്ഞത് വനിശാഹും കാസിയാത്തും ആരിയാത്തും, നഗ്നരായി നടക്കുന്ന സ്ത്രീകൾ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നരാണ്, അവർ അവിടത്തും ബഹുഭൂരിഭാഗവും പുറത്താണ്. ഇങ്ങനെ നടക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഷെയ്പ്പ് പുറത്തെടുത്ത് കാണിക്കുന്ന തരത്തിൽ ഉപകാരമില്ലാത്ത, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്, അതിന്റെ ഉപയോഗമില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ്. മുമിലാത്തും മായിലാത്തും, ചാനി ചെരിഞ്ഞ് ആണുങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്നവരാണ്. അവർക്ക് എന്താണ് അവർക്കുള്ള ശിക്ഷ? പരലോകത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും? ലാ യദ്ഖുലുന്നൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വർഗത്തിന്റെ സുഗന്ധം ഇത്ര ഇത്ര ദൂരെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്, അഥവാ വളരെ സുഗന്ധമുള്ളതാണ് സ്വർഗം, അതിന്റെ സുഗന്ധം ഒരുപാട് ദൂരെ എത്തും, ആ പരിസരത്ത് പോലും ഈ സ്ത്രീകൾ കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം ഉഹദ് യുദ്ധത്തിൽ മലമുകളിൽ നിന്ന ആ അംബേദ്കാരുടെ സ്ഥാനം പോലെയാണ്. അവർക്ക് അള്ളാഹും റസൂലും ഒരു സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തു, ആ സ്ഥാനം അവർ ഉപേക്ഷിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് വിശ്വാസികൾക്ക് പരാജയമുണ്ടായി. അതുപോലെ സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനമുണ്ട് ദീനിൽ. വഖർന ഫി ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുക. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ജാഹിലിയ കാലത്തതുപോലെ നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത്. അന്യ പുരുഷന്മാരെ അവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങാടി ഇറങ്ങി നടക്കുകയല്ല ഒരു വിശ്വാസിയായ സ്ത്രീ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ഹൂറുൽ ഐനെ കുറിച്ച് വർണ്ണിച്ചതിൽ അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അവർ സ്വർഗത്തിൽ അവരുടെ വീടുകളിൽ അതിന്റെ അകത്തലങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളായിരിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് അൽ അമീൻ അശ്ശംഖീതി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഒരു സ്ത്രീ തന്റെ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത്, പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് അവരുടെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ എന്താണ് അള്ളാഹു തആല ഇങ്ങനെ പറയാനുള്ള കാരണം? ഹൂറിനെ കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് അവർ വീടിനകത്ത് അടങ്ങിയൊതുങ്ങി കഴിയുന്നവരാണ് എന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള മഹത്തായ ഒരു ഉത്തരവാദിത്തം, അത് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. മക്കൾക്ക് ശരിയായ ഇസ്ലാമിക തർബിയത്ത് നൽകുക, അതുപോലെ തന്നെ തങ്ങളുടെ അഭിമാനം, തങ്ങളുടെ ചാരിത്ര ശുദ്ധി, അത് സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് വീടുകളാണ്. അവിടെ ഇരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു നിശ്ചയിച്ച ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുക, ഇത് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മഹത്തായ സ്ഥാനം തന്നെയാണ്, അത് നിറവേറ്റുക. ഇതാണ് സ്ത്രീകൾക്ക് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുക, എങ്കിൽ മാത്രമേ ഈ ഈദിന്റെ അർത്ഥം പൂർത്തിയാകുന്നുള്ളൂ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തിരിക്കുക എന്ന സന്തോഷമാണ് നാം ഈ ദിവസത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതിനർത്ഥം ഉണ്ടാകണമെങ്കിൽ ഈ ദിവസം നമ്മൾ ഒരു പാപവും ചെയ്യാതെ, അതുപോലെ തുടർന്നുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് മുക്തമായി കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ആഘോഷിക്കുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഹറാമോടുകൂടി തുടങ്ങുന്ന ആളുകളുണ്ട്. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മാതാപിതാക്കളെ ധിക്കരിച്ച് തന്റെ കൂട്ടുകാരെ കൂടെ തോന്നിയ പോലെ തോന്നിയ സ്ഥലത്തേക്ക് ടൂർ പോകുന്ന ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ കണ്ണു ചാറ്റാതെ അങ്ങാടികൾ ഇറങ്ങി നടന്ന് ഇടവും വലവും നോക്കി നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലും ഹറാമുകളും, മ്യൂസിക്കും സ്ത്രീപുരുഷന്മാർ കൂടിക്കലും, ഇതെല്ലാം അള്ളാഹുവും റസൂലും ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നതെങ്കിൽ നമ്മുടെ ആഘോഷത്തിന് എന്തർത്ഥമാണുള്ളത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ മാസിയത്തുകളും അള്ളാഹു തആല നമുക്ക് പുറത്തു തരികയും നമ്മുടെ എല്ലാം അവസാനം അവൻ നന്നാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ഈ ദിവസം ആഘോഷങ്ങൾ പങ്കെടുക്കാൻ സാധിക്കാതെ വിഷമത്തോടെ കഴിയുന്ന രോഗികളും ആവശ്യമായ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ പണ്ഡിതന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും ഈ ദുനിയാവിലേക്കാൾ നല്ല സുഖങ്ങളും ആഘോഷങ്ങളും അള്ളാഹു അവർക്ക് അവരുടെ ഖബറിൽ നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മയും അവരെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാ വിശ്വാസികളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. اقول ما سمعتم واستغفر الله العظيم الجليل لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم.